This is a portion from novel Marubhumigal Undagunnathu, chapter 26. Gulshan, നീ പാടലീപുത്രം എന്നൊരു സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? കുന്ദൻ ചോദിച്ചു. അവൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാനൊരു കഥ പറയാം, കുന്ദൻ പറഞ്ഞു. പണ്ട് കാലത്ത് പാടലീപുത്രം എന്നൊരു സ്ഥലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് മുതലുണ്ടായിരുന്നു. അതൊക്കെ സൂക്ഷിക്കുന്നതിനായി അയാൾ പരമരഹസ്യമായി ഒരു ഖജനാവ് പണിയാൻ തീരുമാനിച്ചു. പക്ഷേ ഖജനാവ് പണിയാൻ പണിക്കാർ വേണം. അതിലേക്കുള്ള വഴികളും വാതിലുകളും തുരങ്കങ്ങളും ഒക്കെ പണിക്കാർക്ക് മനസ്സിലാകും. ഖജനാവ് എങ്ങനെ പിന്നീട് രഹസ്യമായിരിക്കും? കൂനിപ്പിടിച്ചിരിക്കുന്ന ഗുൽശൻ്റെ കണ്ണിൽ തിളക്കമുണ്ടായിരുന്നു. പക്ഷേ അവനതിനുള്ള ഉത്തരം പിടികിട്ടിയെന്ന് തോന്നിയില്ല. എങ്ങനെയാണെന്നോ രാജാവ് പ്രശ്നം പരിഹരിച്ചത്, കുന്ദൻ തുടർന്നു. അയാൾ തൻ്റെ വിശ്വസ്തനായ തച്ചനെ വിളിച്ചു, രാജ്യത്തിലെ പെരുന്തച്ചനെ. എന്നിട്ട് പറഞ്ഞു, തൻ്റെ തടവറകളിൽ കുറേ തടവുകാരുണ്ട്, മരണം കാത്തുകിടക്കുന്നവർ. അവരെ കൊണ്ടുവേണം നീ ഖജനാവ് പണിയുക. പണി തീരും വരെ ഞാൻ അവരുടെ വധം നീട്ടിവെക്കാം. തച്ചൻ പണി തുടങ്ങി. തകൃതിയായ പണി, വിശ്രമമില്ലാത്ത പണി. തച്ചനും തടവുകാർക്കും ഒടുവിൽ ഖജനാവ് തയ്യാറായി. രാജാവ് വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. പെരുന്തച്ഛന് നാണയക്കിഴിയും മുത്തുമാലയും പട്ടുവസ്ത്രവും സമ്മാനമായി കിട്ടി. പണിക്കാരെ തടവറയുടെ അധികാരി വന്ന് മടക്കിക്കൊണ്ടുപോയി. തടവുകാരെങ്കിലും അവരുടെ സേവനത്തിൽ സന്തുഷ്ടനായ രാജാവ് അവരുടെ കുടുംബാംഗങ്ങൾക്കും സമ്മാനം കൊടുത്തയച്ചു. രാത്രിയായി. ഇരുട്ടിൽ രാജാവിൻ്റെ ആളുകൾ പുതിയ ഖജനാവ് സ്വർണവും രത്നങ്ങളും കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. അത് പണിത പണിക്കാർക്കും അന്ന് സദ്യയായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവരുടെ കഴുത്ത് വെട്ടും. തച്ചന് സ്വസ്ഥത കിട്ടിയില്ല. തനിക്ക് കിട്ടിയ പണക്കിഴിയും മുത്തുമാലയും പട്ടുവസ്ത്രവുമേന്തി അയാൾ പാടലീപുത്രത്തിലെ തെരുവുകളിലൂടെ നടന്നു. വഴിയിൽ ഒരു മധുശാലയുണ്ടായിരുന്നു. അതിൻ്റെ വാതിൽക്കലിരിക്കുന്ന ശുൽക്കാധികാരി ആളുകളെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. മധുശാലയിലെ പിരിവിൻ്റെ പത്തിലൊന്ന് രാജഭണ്ഡാരത്തിലേക്കുള്ളതാണ്. പിരിവനുസരിച്ചിരിക്കും അധികാരിയുടെ ശമ്പളം. അതുകൊണ്ട് മധുശാലയിലെ സേവകർ തച്ചനെ മദ്യം കൊണ്ട് കുളിപ്പിച്ചു. അയാളുടെ പണക്കിഴി മുഴുവൻ അവരെടുത്തു. തളർന്ന തച്ചൻ അവശേഷിച്ച മാലയും പട്ടുമണിഞ്ഞ് തെരുവിലൂടെ നടന്നു. അടുത്തൊരു വേശ്യാലയമായിരുന്നു. വേശ്യാലയത്തിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന ശുൽക്കാധികാരി അയാൾ അറിയാതെ തന്നെ തച്ചനെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. അവിടത്തെ പിരിവിൻ്റെ അഞ്ചിലൊന്ന് രാജഭണ്ഡാരത്തിലേക്കുള്ളതാണ്. മുത്തുമാലയണിഞ്ഞ തച്ചനെ കിട്ടുവാൻ വേണ്ടി ഉള്ളിലെ ഗണികകൾ തമ്മിൽ മത്സരിച്ചു. ഒടുവിൽ നഗരത്തിലെ ഏറ്റവും പ്രശസ്തയായ വേശ്യ തന്നെ അയാളെ നേടി. അവൾ അയാളെ അവളുടെ ശരീരം കൊണ്ട് കുളിപ്പിച്ചു. പണക്കിഴിയും മുത്തുമാലയും രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞ തച്ചൻ അവശേഷിച്ച പട്ടുമണിഞ്ഞ് വീണ്ടും തെരുവിലൂടെ നടന്നു. ഇരുട്ടിലൂടെ, രാത്രിയിലൂടെ, വെറുതെ. കുന്ദൻ നിർത്തി. ഗുൽശൻ മൂളുന്നുണ്ടായിരുന്നില്ല. അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അടുപ്പിൻ്റെ ചൂട് ആസ്വദിച്ചുകൊണ്ട് ദെറിയിൽ അവൻ ചുരുങ്ങിക്കൂടിക്കിടന്നു. നിശബ്ദമായ രാത്രി അവന് മീതെ ഒരു പുതപ്പ് പോലെ വീണുകിടന്നു. പക്ഷേ തച്ചൻ നിന്നില്ല. അയാൾ നടന്നുകൊണ്ടിരുന്നു, വെറും കയ്യോടെ, സർവവും രാജ്യത്തിനർപ്പിച്ച്. എന്നിട്ടും സ്വസ്ഥത കിട്ടാതെ തെരുവിലൂടെ, രാത്രിയിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ. 1, 2, 3, 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. തെരുവുകളിൽ കെട്ടിടങ്ങളും ഖജനാവുകളും പട്ടാളത്താവങ്ങളും മധുശാലകളും വേശ്യാലയങ്ങളും ഉയർന്നു, വീണു, വീണ്ടും ഉയർന്നു. തിരക്ക് വന്നു, ഒഴിഞ്ഞു. കൊള്ളയും കൊലയും ഉണ്ടായി. വീണ്ടും മനുഷ്യർ ജനിച്ചു, പെരുകി, വീടുകൾ നിറച്ചു. നടന്ന് നടന്ന് തച്ചൻ ഒരു ശ്മശാനത്തിൻ്റെ വാതിൽക്കലെത്തി. കാവൽക്കാരൻ അയാളെ തടഞ്ഞില്ല. കുടിച്ചു ബോധമില്ലാതെ പടിയുടെ മരത്തടിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു അയാൾ. അവിടത്തെ എണ്ണമറ്റ കുഴികളുടെ മീതെ കൂടി തച്ചൻ നടന്നു. കുഴികളൊന്നും കുഴികളായിരുന്നില്ല. കുഴിമാടങ്ങളൊന്നും കുഴിമാടങ്ങളും, പെയ്തൊലിച്ചുപോയ മഴകളും, മുളച്ച് പൂത്ത് വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് ഉണങ്ങിപ്പോയ സസ്യജാലങ്ങളും എല്ലാ കുഴികളെയും കുഴിമാടങ്ങളെയും നിരത്തി വെടിപ്പാക്കിയിരുന്നു. എങ്കിലും തച്ചൻ്റെ കാലിൻ്റെ സ്പർശമേറ്റപ്പോൾ അവയിൽ ചിലതെല്ലാം വിജൃംഭിക്കുവാൻ തുടങ്ങി. പിളരുവാൻ, തുറക്കുവാൻ, ഒന്നൊന്നായി അവയ്ക്കകത്തുനിന്ന് കൂനി നിവർന്ന് മുളയ്ക്കുന്ന വിത്തുകൾ പോലെ മനുഷ്യർ പുറത്തു വന്നു. ഉറക്കത്തിൽ നടക്കുന്നവരെ പോലെ അവർ അയാളെ പിന്തുടർന്നു. ശ്മശാനത്തിൻ്റെ തുരുമ്പ് പിടിച്ച് മുള്ളുകമ്പിവേലി വരെ എത്തി തച്ചൻ തിരിഞ്ഞു നിന്നപ്പോൾ ഒരു കൂട്ടം പുരുഷന്മാരും സ്ത്രീകളും ആടിയുമുലഞ്ഞും അയാളുടെ മുമ്പിൽ നിലയുറപ്പിച്ചു. നൂറ്റാണ്ടുകളെ വിലങ്ങനെ കീറി പുറത്തു വന്ന ചരിത്ര പുരുഷന്മാർ. അതാത് കാലത്തെ ദേശങ്ങൾക്ക് വേണ്ടി പൊരുതി വെട്ടേറ്റും വെടിയുണ്ടയേറ്റും പതിച്ചവർ. അവരവരുടെ കാലത്ത് ധീരന്മാരെന്നും ധീരന്മാരെന്നും വാഴ്ത്തപ്പെട്ടവർ. അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും കൊടി പൊക്കിപ്പിടിക്കുവാനുള്ള യജ്ഞത്തിൽ സ്വയം മണ്ണിനെ ചുംബിക്കേണ്ടി വന്നവർ. ശത്രുക്കളാൽ സ്പർശിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി സ്വന്തം ശരീരങ്ങളെ തീക്കുണ്ടത്തിലേക്കെറിഞ്ഞവർ. കോട്ടകളും പാതകളും ഫാക്ടറികളും പണിത് ചുമച്ച് ചോര തുപ്പി ജീവൻ ഛർദ്ദിച്ച് സേവനത്തിൻ്റെ പതക്കങ്ങളും മാലകളും വാങ്ങിയവർ. ആ പതക്കങ്ങളും മാലകളുമൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു വീണിരിക്കുന്നു. പടച്ചട്ടകളും ഈരാളിപ്പട്ടുകളും സിന്ദൂരങ്ങളും ദ്രവിച്ച് നശിച്ചിരിക്കുന്നു. അവരുടെ കയ്യിൽ വാളുകളോ തോക്കുകളോ ഇല്ലായിരുന്നു. അവരുടെ ശിരസ്സിനു ചുറ്റും പരിവേഷം ചാർത്തുവാൻ അവർ കണ്ടുപിടിച്ച അവരുടെ ആദർശങ്ങളും അഭിമാനങ്ങളുമൊക്കെ എവിടെയോ പറന്നുപോയിരുന്നു. പേരുകളും ചരിത്രങ്ങളും നഷ്ടപ്പെട്ട ഒരു നൂലുപോലും അണിയാത്ത നഗ്നരായിരുന്നു അവർ. തളർന്ന് കുഴഞ്ഞ് തണുപ്പൻ മട്ടിൽ ഒരു ഭാവം പോലുമില്ലാതെ ശൂന്യരായി സ്വന്തം നഗ്നതയെപ്പറ്റി പോലും ബോധമില്ലാതെ അവർ നിന്നു. അത്ഭുതം, ഈ നഷ്ടങ്ങളെപ്പറ്റിയൊന്നും അവർ വ്യാകുലരായിരുന്നില്ല എന്നതാണ്. അവർ ഒന്നിനെപ്പറ്റിയും വ്യാകുലരായിരുന്നില്ല, ബോധവാന്മാരായിരുന്നില്ല. അവർ അയാളെ കണ്ടുവന്നു പോലും തോന്നിയില്ല. അവർ ഒന്നും കണ്ടുവന്ന് തോന്നിയില്ല. പരസ്പരം പീഠവും വശവും മുരച്ച് തലയാട്ടി ചെറിയ മുരളുകളിലൂടെ പരസ്പരം എന്തോ അറിയിച്ചുകൊണ്ട് അഥവാ ഒന്നും അറിയിക്കാതെ ചെമ്മരിയാടുകളെപ്പോലെ അവർ നിന്നു. അവശേഷിച്ച വീരാളിപ്പട്ടുമണിഞ്ഞ് മുള്ളുകമ്പി വേലിയിൽ താങ്ങി നിൽക്കുന്ന തച്ചൻ്റെ മുമ്പിൽ.